പ്രൈസ് ദ ലോർഡ്. സകലവും നന്മയ്ക്കായി കരുതുന്ന ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രയെന്ന്. ഇരുട്ടുള്ള രാത്രിയിലാണ് നക്ഷത്ര ശോഭ കാണുവാൻ കഴിയുന്നത്. അതുപോലെ ദൈവിക സ്നേഹത്തിൻ്റെ ശക്തി നാം മനസ്സിലാക്കുന്നത് നാം പ്രശ്നങ്ങൾ അഭിമുഖിക്കുമ്പോഴാണ്. അതെ, അവനാണ് നമ്മുടെ പ്രത്യാശ. ബീക്കൺ ഓഫ് ഹോപ്പ്. വിലാപങ്ങളുടെ പുസ്തകം 3:24. ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. ഏവർക്കും ഇന്നത്തെ ചിന്തയിലേക്ക് സ്വാഗതം. യഹൂദന്മാരുടെ വിശുദ്ധ നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു ചരമഗീതമാണ് ഈ പുസ്തകം. ദൈവം അവർക്ക് വേണ്ടത്ര മുന്നറിയിപ്പ് നൽകിയതാണ്. ഇവരുടെ അനുസരണക്കേടിനെ ഓർത്ത് പ്രവാചകനായ യിരെമ്യാവാണ് ഈ വിലാപഗീതം ആലപിച്ചത്. ദൈവിക മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ദൈവത്തോട് മത്സരിക്കുകയും ചെയ്ത ജനത്തിന് പാപത്തിന് ശിക്ഷയുണ്ടെന്ന് അനുഭവത്തിൽ കൂടി മനസ്സിലായപ്പോൾ അവർ പശ്ചാത്തപിച്ചു. സകല ദോഷത്തിനും കാരണം അവരുടെ അഹങ്കാരമാണ്. അതവർ മനസ്സിലാക്കി. ഇന്നത്തെ സാഹചര്യവും ഇതുതന്നെയല്ലേ? മനുഷ്യൻ്റെ അഹങ്കാരം, ദൈവത്തോടുള്ള മറുതലിപ്പ്, നിന്ന, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാത്തത്, ഇതെല്ലാമായി ദൈവം മുമ്പാകെ ചെയ്തു. ഇത്രയും പ്രതികൂലങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടായിട്ടും യാതൊരു കൂസലുമില്ലാതെ നടക്കുന്നവരിപ്പോഴുമുണ്ട്. ഇത്ര വലിയ പകർച്ചവ്യാധി വന്നിട്ടും പലയിടത്തും ഒന്നിച്ചു കൂടിയിരുന്ന് ചീട്ടുകളെയും മദ്യപാനവും നടത്തുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വല്ലാതെ ഭാരം തോന്നും. യിരെമ്യാവിനെ പോലെ എത്രയോ ദൈവമക്കൾ പല സ്ഥലങ്ങളിൽ നിലവിളിക്കുന്നു. അതുകൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്, നാം നശിച്ചു പോകാതിരിക്കുന്നത് എന്ന് ആരും മറന്നു പോകരുത്. ജനം അവിശ്വസ്തരാകുമ്പോഴും ദൈവം വിശ്വസ്തനായി തന്നെ പാർക്കുന്നു. ഈ മഹാമാരിയും ഇതിനു മുമ്പ് വന്ന വെള്ളപ്പൊക്കം, ജോലിയുടെ ലഭ്യതക്കുറവുണ്ടാവുമെന്നുള്ള വാർത്തകൾ, ഇങ്ങനെ പല വിഷയങ്ങൾ അലട്ടുമ്പോൾ ജനം പ്രതികൂലത്തിൽ തളർന്നു പോകാനല്ല, അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലരും അത് ചെയ്യാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു കാര്യവും നിങ്ങളുടെ സ്വയ ബുദ്ധിയിൽ നിങ്ങൾ ചെയ്യരുത്. ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ദൈവത്തോട് ആലോചിച്ച് ചെയ്യുക. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചാൽ അനർത്ഥം നിശ്ചയമാണ്. ദൈവം തൻ്റെ ജനത്തോട് എന്നും വിശ്വസ്തനും കരുണയുമുള്ളവനാണ്. സങ്കീർത്തനം 33:18 പറയുന്നു, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നുവെന്ന്. അതിനാൽ കരുണയുള്ള പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ പറയുക, ഐ ഹാവ് ഹോപ്പ് ഇൻ യു ഓ മൈ ലോർഡ്. യഹോവയെ, ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു. ദൃഢമായ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ അപ്രകാരം ധൈര്യമായി പറയുവാൻ കഴിയുകയുള്ളൂ. ഹോപ്പ് ഈസ് ദ ഓൺലി തിങ് സ്ട്രോങ്ങർ ദാൻ ഫിയർ. ഹോപ്പ് ഈസ് ദ ഓൺലി തിങ്. പ്രത്യാശയാണ് ഏറ്റവും, ഭയത്തെക്കാൾ ഏറ്റവും നല്ലത്. ഭയത്തെക്കാൾ ശക്തിയുള്ളതായി പ്രത്യാശ നമ്മിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് കർത്താവിൽ ദൃഢമായ വിശ്വാസമുണ്ടായിരിക്കണം. ഡോൺ ബോസ്കോ എന്നൊരു പട്ടക്കാരൻ അടിയുറച്ച ദൈവവിശ്വാസിയായിരുന്നു. സാധാരണ വിശ്വാസമല്ലായിരുന്ന അദ്ദേഹത്തിൻ്റെത്. തൻ്റെ സകല ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. നമ്മുടെയൊക്കെ പോലെ ഫ്ലക്ച്വേഷനുള്ള വിശ്വാസമല്ല. ഒരിക്കൽ അദ്ദേഹത്തെ സന്ദർശിച്ച ഒരാൾ പട്ടക്കാരനോട് ചോദിച്ചു, അങ്ങേക്ക് പണത്തിന് ആവശ്യം വന്നാൽ അങ്ങ് എന്ത് ചെയ്യും? പെട്ടെന്നായിരുന്നു മറുപടി, ഞാൻ ദൈവത്തോട് അപേക്ഷിക്കും. എത്ര വേണ്ടിയെന്ന് കൃത്യമായി ദൈവത്തോട് പറയും. എന്നാൽ എനിക്ക് പണം തരാൻ അങ്ങ് ആഗ്രഹിച്ചാലോ? ഇപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങയ്ക്ക് എൻ്റെ കയ്യിൽ പണം തരാൻ കഴിയും. അങ്ങയുടെ കയ്യിലില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞത്, താങ്കൾ ആ സന്ദർശന മുറിയിലേക്ക് ചെല്ലുക, സ്വല്പം കഴിയുമ്പം പണവുമായി ആൾ വരും. ഇത് കേൾക്കാഞ്ഞ താമസം അയാൾ വേഗം സന്ദർശന മുറിയിലേക്ക് പോയി, അല്ലെങ്കിൽ സിറ്റിംഗ് റൂമിലെത്തി. അവിടെ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. മടങ്ങി വന്നപ്പോൾ അയാൾ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പുരോഹിതനോട് പറഞ്ഞു, അവിടെ ആരും വന്നില്ലല്ലോ, അവിടെ ആരെയും കണ്ടില്ല, നീ ഒന്നുകൂടെ ചെന്ന് നോക്കുക. പെട്ടെന്ന് അയാൾ വീണ്ടും പോയി. അപ്പോഴുണ്ട് വാതുക്കൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഡോൺ ബോസ്കോയെ ഒന്ന് കാണണമായിരുന്നു, ഒന്ന് വിളിക്കാമോ? അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തിനാ വിളിക്കുന്നത്? അദ്ദേഹത്തിന് പണത്തിന് ആവശ്യമുണ്ടെന്ന് ദൈവാത്മാവൻ്റെ ഉള്ളിൽ പറഞ്ഞു. രാവിലെ പണം കൊണ്ടു കൊടുക്കണമെന്ന് അതിന് വന്നതാന്ന് പറഞ്ഞു. ഇയാൾ അപ്പോഴേ അവിടെ കടന്നു വന്ന ആ പുരോഹിതൻ ഇയാളോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ദൈവം വിശ്വസ്തനാണെന്ന്, ദയയും കരുണയുമുള്ളവനാണെന്ന്? അടിയുറച്ച വിശ്വാസം എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യുവാൻ കഴിയുമെന്ന് ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. അവനിൽ പ്രത്യാശ വയ്ക്കുക. പ്രത്യാശ വയ്ക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസത്തിൽ ദൃഢതയുണ്ടായിരിക്കണം. പ്രത്യാശ വയ്ക്കുവാനുള്ള കാരണങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. നാം ചിന്തിച്ചത് പിലാപം 3:24 നിന്നാണ്. ഞാൻ യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നു. 3 നിന്ന് തന്നെ ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി, അവൻ നമ്മുടെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കുന്നവനത്രേ. 3:19. ഉദാഹരണം, നമുക്ക് പുറപ്പാട് പുസ്തകം 3:7 ചെന്നാൽ അവിടെ നമുക്ക് കാണാം, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു, സങ്കടമറിയുന്നു. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന കഷ്ടത കാണുകയും നമ്മുടെ നിലവിളി കേൾക്കുകയും വിദേശത്തുള്ളവരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, കേരളത്തിൽ തന്നെ ഉള്ളവരെ, രോഗബാധിതരെ അല്ലാത്തവരെ ഒക്കെ ഓർത്ത് ഭാരപ്പെടുന്ന നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം, നമ്മുടെ സങ്കടം അറിയുന്ന ദൈവം, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം, അവൻ മാത്രമേ ഉള്ളൂ. അവന് മാത്രമേ നമ്മെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അതുകൊണ്ട് നമുക്ക് അവനോട് പറയാം, യഹോവേ, ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു. രണ്ടാമതായി, എന്തുകൊണ്ടാണ് പ്രത്യാശ വയ്ക്കുന്നതെന്ന് വിലാപം 3:22 പറയുന്നു. മുടിഞ്ഞു പോകുവാൻ അഥവാ പൂർണ്ണമായി നശിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാത്ത കരുണയും ദയയുമുള്ള ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവമേ, ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു. മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാനത്രേ അവൻ വന്നത്. അതിനാൽ ഞാൻ യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നു. ധൈര്യമായി പറയുക, ഞാൻ യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞാൻ യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നു. മൂന്നാമതായി, അവൻ്റെ ദയയും കരുണയും രാവിലെ തോറും പുതിയതാണ്. അതിനാൽ ഞാൻ യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നു. വിലാപം 3:23, രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാണ്. രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. ദൈവം ഇരുളിന് രാത്രി എന്ന് പേരിട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം. അതായത് രാത്രി ഭയാനകമാണ്, പക്ഷെ ഒരു പ്രത്യാശയുണ്ട്, പകലടുത്തിരിക്കുന്നു. അപ്പോൾ പ്രഭാതകിരണങ്ങൾ ശക്തിയോടെ എത്തുമ്പോൾ നമ്മുടെ രാത്രി മാറിക്കിട്ടും. പ്രിയരെ, നീതിയിൻ സൂര്യനായ കർത്താവ് വരുമ്പോൾ നൽകുന്ന പ്രത്യാശാ കിരണങ്ങൾ നമുക്ക് ഊർജം പകരുന്നതാണ്. അതിനാൽ പുതിയ നന്മ പ്രാപിപ്പാൻ രാവിലെ ഉണരുക. അനുഗ്രഹങ്ങൾ കിട്ടാത്തപ്പം പെറുപെറുത്താ പോരാ. എന്താ വേണം? അനുഗ്രഹം വേണ്ടിയവർ എന്ത് ചെയ്യണം? രാവിലെ ഉണരണം. അവൻ്റെ ദയ രാവിലെ തോറും പുതിയതത്രേ, അവൻ്റെ കരുണ രാവിലെ തോറും പുതിയതത്രേ. നാലാമതായി, വിലാപങ്ങളുടെ പുസ്തകം 3:25 ആദ്യം, തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാകയാൽ ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് പ്രത്യാശ വയ്ക്കുന്നത്? തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാകിയാൽ ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. യെശയ്യാപ്രവചനം 40:31 പറയുന്നുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന്. ആവർത്തനം 4:29 പറയുന്നു, പൂർണ്ണ മനസ്സോടെ യഹോവയെ അന്വേഷിക്കുക. അവനെ അന്വേഷിക്കുക മാത്രമല്ല, പ്രത്യാശയോടെ അവൻ്റെ വരവിനായി കാത്തിരിക്കുകയും ചെയ്യണം. അഞ്ചാമതായി മൂന്നാം അധ്യായത്തിൻ്റെ 56-ാം വാക്യത്തിൽ എൻ്റെ നിലവിളിക്ക് അദ്ദേഹം ചെവി പൊത്താത്തതിനാൽ ഞാൻ അവനിൽ പ്രത്യാശിക്കും. ഞാൻ നിലവിളിക്കുമ്പോൾ അവൻ കേൾക്കുന്നുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. 6-ാമതായി 57-ാമത്തെ വാക്യത്തിൽ എൻ്റെ നിലവിളി കേട്ട കർത്താവ് എന്തോ ചെയ്യും, ഭയപ്പെടേണ്ട എന്ന ആശ്വാസവാക്കുമായി എൻ്റെ അടുക്കൽ വരുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കണം. 7-ാമതായി എൻ്റെ എതിരികളുടെ വാക്കുകളും എനിക്ക് വിരോധമായുള്ള നിലവുകളും കേൾക്കുന്നവനാണ് എൻ്റെ കർത്താവ് എന്നതിനാൽ ഞാൻ അവനെ പൂർണ്ണമായി പ്രത്യാശിക്കുന്നു. പ്രിയമുള്ളവരെ, നാം അനുഭവിക്കുന്ന എല്ലാ അന്യായങ്ങളും കണ്ട കർത്താവ് നമ്മുടെ വ്യവഹാരം തീർത്തു തരുന്നവനാണ്. ലാഭം 3:58, 59:62 വാക്യങ്ങൾ ശ്രദ്ധയോടുകൂടെ വായിക്കുക. ഈ 7 കാര്യങ്ങൾ അവൻ ചെയ്തു തരുന്നത് കൊണ്ടാണ്, ആ അധ്യായത്തിലെ മാത്രമേ പറഞ്ഞുള്ളൂ, കുറച്ചു ഭാഗം മാത്രം, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ലഭിക്കുന്ന കരുണ എങ്ങനെയുള്ളതാണ്? 4 കാര്യങ്ങൾ പറയാം. 1, അവൻ്റെ കരുണ എന്നേക്കുമുള്ളതാണ്, സങ്കീർത്തനം 103:17. 2-ാമതായി അവൻ്റെ കരുണ അതിരില്ലാത്തതാണ്, സങ്കീർത്തനം 119:64. 3-ാമതായി അവൻ കരുണയും കൃപയുമുള്ളവനാകിയാൽ നമ്മുടെ പാപം ക്ഷമിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. മീഖാപ്രവചനം 7:18-19 വാക്യങ്ങൾ. 4-ാമതായി ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണം അവൻ എനിക്ക് രക്ഷ സാധ്യമാക്കി തരുന്നവനാണ്. തീത്തോസ് 3:5. കർത്താവിൽ പ്രിയരെ, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പലതരത്തിലാകാം, എന്നാൽ ഒരേ ഒരു ഉത്തരമേ പല പ്രശ്നങ്ങളുടെയും നടുവിലുള്ളൂ. എല്ലാ പ്രശ്നക്കാരും ഒരേ സ്വരത്തിൽ പറയേണ്ടുന്ന ഒരേ ഒരു കാര്യം, എൻ്റെ യേശു വലിയവൻ, എൻ്റെ യേശു വലിയവൻ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളെക്കാളും എൻ്റെ യേശു വലിയവൻ, അതുകൊണ്ട് ഞാൻ അവനിൽ ആശ്രയിക്കുന്നു. പ്രഭാതത്തിൽ പുതിയ പുതിയ നന്മകൾ നമുക്ക് തരുന്നവനിൽ നമുക്കും പ്രത്യാശ വയ്ക്കാം. നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ എങ്കിൽ ഞാൻ യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നു, അവൻ്റെ സൗഖ്യമാക്കുന്ന കരം എൻ്റെ മേൽ ഇന്ന് ഇപ്പോൾ തന്നെ നീട്ടും. ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഭാരപ്പെടുന്നു, വിടുതൽ ലഭിക്കേണ്ട കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നവരുണ്ടോ, ആ കണ്ണുനീർ തുടക്കേ. ആശ്വസിപ്പിക്കുന്ന കർത്താവ് അടുത്തു വന്ന് പറയുക, ഭയപ്പെടേണ്ട, ആരും നിന്നെ ചതിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ആ പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന പാട്ടോടുകൂടെ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് ചെല്ലാം. അവിടെ ആശ്വാസം ലഭിക്കും, നന്മ ലഭിപ്പാൻ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ അന്വേഷിക്കുകയും അവനായി കാത്തിരിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും മഹത്വാനുമായ സ്വർഗീയ പിതാവാം ദൈവമേ, തെറ്റായ വഴി ഉപേക്ഷിച്ച് പശ്ചാത്താപത്തോടെ അങ്ങയുടെ അടുത്തെത്തുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്ന ദയക്കായും കരുണയ്ക്കായും ഓരോ പ്രഭാതത്തിലും തരുന്ന പുതിയ നന്മയ്ക്കായും സ്തോത്രം. ഇരുട്ടിൻ്റെ ഭീകരതയെ കണ്ട് ഭയക്കുന്നവരായിട്ടല്ല, ഞങ്ങൾക്ക് പ്രത്യാശ തരുന്ന ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, ആ പ്രത്യാശ എന്നേക്കുമുള്ളതും അതിലില്ലാത്തതും രക്ഷ സാധ്യമാക്കുന്നതുമായ വിശ്വാസം പകർന്നു തരുന്ന കരുണയും കൃപയുമുള്ളവനായ ആ ദൈവത്തോട് ചേർന്ന് നിന്ന് പാപമോചനത്തിനായി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അനേകരെ ദൈവത്തിങ്കലേക്ക് നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇനി സമയമില്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുവാനുള്ള കഴിവും ഞങ്ങൾക്ക് തരണമേ. ഒരു മാസം കൂടെ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇത് തയ്യാറാക്കുവാൻ ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.